بسم الله الرحمن الرحيم يسبح لله ما في السماوات وما في الأرض له الملك وله الحمد وهو على كل شيء قدير هو الذي خلقكم فمنكم كافر ومنكم مؤمن والله بما
الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين بسم الله സഹോദരന്മാരെ സഹോദരികളെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ ലഭിച്ച അൽ ഉസൂലു സിത്തയുടെ പഠനത്തിലാണ് നാം ആറ് അടിസ്ഥാന വിഷയങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവയിൽ മൂന്ന് വിഷയങ്ങൾ വായിച്ച് മനസ്സിലാക്കി. മൂന്നാമത്തെ വിഷയമായിരുന്നു മുസ്ലിം ഭരണാധികാരികൾക്ക് നാം നിർബന്ധമായും നൽകേണ്ട കേൾവിയും അനുസരണവും. അത് എത്ര ചെറുതായ സാധാരണ ജനങ്ങൾ താഴ്ത്തിക്കെട്ടി കാണുന്ന ഹബശക്കാരനാണെങ്കിലും അവൻ നിർബന്ധമായും അനുസരിച്ചു കൊള്ളണമെന്നാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് മക്ക ഗവർണർ നിശ്ചയിച്ചിരുന്നത് നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസ്. അങ്ങനെ അദ്ദേഹം ഉമറുമായി ഉസ്മാനിൽ വെച്ച് കണ്ടുമുട്ടി. ജിദ്ദയിൽ മദീനയിലേക്ക് പോകുമ്പോൾ ഒരു പ്രദേശമാണ് ഉസ്മാൻ. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, താങ്കൾ ആരെയാണ് താങ്കൾക്ക് പകരമായി വെച്ചിട്ടുള്ളത്? അപ്പോൾ നാഫിഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു അബി അബ്സയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു അടിമ വേല ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു അടിമക്കാരനെയാണോ താങ്കൾ, അടിമയാണോ താങ്കൾ താങ്കൾക്ക് പകരമായി ഇത്ര വലിയ ബാധിച്ച ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്? കാരണം ഒരു അടിമക്ക് ഇതുപോലെയുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സാധാരണ സാധിക്കാറില്ല. കാരണം കൃത്യമായും യജമാനന് ജോലി ചെയ്യുന്ന ഒരു വെറും സാധാരണക്കാരനായിരിക്കും അടിമ. അപ്പോൾ പറഞ്ഞു അദ്ദേഹം, ഇന്നഹു ലഖാരിഉൻ ലികിതാബില്ല വആലിമുൻ ബിൽഫറായിദ്. അദ്ദേഹം സാധാരണ ഒരു അടിമയല്ല, മറിച്ച് ഖുർആൻ നല്ലവണ്ണം പാരായണം ചെയ്യാൻ അറിയുന്ന പണ്ഡിതനും അനന്തരാവകാശ വിഷയങ്ങളിൽ അവഗാഹമുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കേട്ട ഒരു ഹദീസ് സ്മരിക്കുകയുണ്ടായി. സമീഅത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഇന്ന അല്ലാഹു യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. നിശ്ചയം അല്ലാഹു ഈ വിശുദ്ധ ഗ്രന്ഥം മുഖേന ഒരു വിഭാഗത്തെ ഉയർത്തുകയും മറ്റു വിഭാഗത്തെ താഴ്ത്തിക്കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഖുർആന് കൊണ്ട് ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ജീവിതത്തിലൂടെ ഖുർആനായി മാതൃകാ പുരുഷനായ പുരുഷന്മാരാവുന്ന മാതൃകാ വിഭാഗക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ഈ ദുനിയാവിൽ പരലോകത്തിന് മുമ്പ് ഉയർത്തിക്കളയും. തീർച്ചയായും പരലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങളാണ് അവർക്കുള്ളത്. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വ ഖാസ്സതുഹു, അല്ലാഹുവിന്റെ പ്രത്യേകം അടുത്ത ബന്ധമുള്ള വിഭാഗമായിരിക്കും ഖുർആനിന്റെ ആൾക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ ഒരു ഹബശക്കാരനായ ഒരു വ്യക്തിക്കാണ് ഇത്രയും വലിയ ബാധിച്ച ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഉയർത്തിക്കളയുകയാണ്. അതുകൊണ്ട് തന്നെ ഹബശക്കാരനായ ഒരു വ്യക്തി അമീറാണെങ്കിൽ അനുസരിച്ചു കൊള്ളണം. പക്ഷേ മുസ്ലിമീങ്ങളുടെ വലിയ ഖലീഫ ഖുറൈശി ഗോത്രക്കാരനായിരിക്കണമെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, അതായത് ഖുലഫാക്കൾ ഇമാമിയങ്ങൾ ഖുറൈശിൽ നിന്നായിരിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് തൊട്ടുശേഷം അൻസാരികളും മുഹാജിറുകളും കൂടിയപ്പോൾ എന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഖലീഫമാര് ഖുറൈശികളാണ്, നിങ്ങൾ അൻസാരികൾ ഉസറാക്കളാണ്, മന്ത്രിമാരാണ്. അപ്പൊ അതിൽ നബി വസല്ലം പറഞ്ഞ വഹീന്റെ അടിസ്ഥാനത്തിൽ ആര് പറഞ്ഞതാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാതെ എന്റെ ഗോത്രത്തിലാണ് ഭരണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ, വഹീന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം പറഞ്ഞു. അതോടെ ആ തർക്കം തീർന്ന് അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഖിലാഫത്ത് നൽകപ്പെട്ടു, ഖലീഫയായി നിയമിക്കപ്പെട്ടു. ഇവിടെ നാലാമത്തെ അസലായിട്ട് നാം വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗമാണ് അൽ അസ്ലുർ റാബിഉ, ബയാനുൽ ഇൽമി വൽ ഉലമ വൽ ഫിഖ് വൽ ഫുഖഹ വബയാനു മൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹ. അതായത് എന്താണ് ഇൽമ്, ആരാണ് പണ്ഡിതന്മാർ, എന്താണ് ഫിഖ്, ആരാണ് ഫുഖഹാക്കൾ എന്നുള്ള വിഷയത്തിലുള്ള വിവരണമാണ് നാലാമത്തെ അസ്ലു. അതായത് യഥാർത്ഥ ഇൽമ് ഏതാണ്, യഥാർത്ഥ പണ്ഡിതന്മാരാരാണ് എന്ന വിഷയത്തിൽ പിൽക്കാലങ്ങളിൽ ധാരാളം ജനങ്ങൾക്ക് അവ്യക്തതയുണ്ട്. അവരുടെ മനസ്സിൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യമാണ്, സംഗതിയാണ്. എന്താണ് ഇൽമ്? പണ്ഡിതന്മാർ പറയുന്നു, നുസൂസുകളിൽ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ, ഖുർആനിലും ഹദീസിലും ആസാറുകളിലുമെല്ലാം അൽ ഇൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൽ ഇൽമു ശർഇയാണ്, ശർഇയായ ഇൽമാണ് ഉദ്ദേശിക്കുന്നത്. ഭൗതികമായ ഇൽമ് അത് ഇസ്ലാമിന്റെ വീക്ഷണപ്രകാരം ഉപാധിയോടെയാണ് ഇൽമിനെ ഇൽമ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പം ഇൽമുൽ ഹന്ദസ, ഇൽമുൽ അർ ഭൂമിശാസ്ത്രം, അങ്ങനെ ഇൽമു തിബ് വൈദ്യശാസ്ത്രം കൈതുണ്ടാവും, ഉപാധിയോടെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ അൽ ഇൽമ് പഠിച്ചവർക്ക് അള്ളാഹുവിന് പ്രത്യേകം അനുഗ്രഹമുണ്ട്, അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചു, അവർക്ക് വേണ്ടി മലക്കുകൾ ചിറക് താഴ്ത്തിയിട്ടു, കടൽ സമുദ്രത്തിലുള്ള തിമിംഗലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതേപോലെ ഇൽമിന് വേണ്ടി ഒരാൾ ഒരു മാർഗം സ്വീകരിച്ച്, ഒരു വഴി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഇൽമ് ഏതാണ്? അൽ ഇൽമു ശർഇയാണ്. അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത് നമ്മെ പഠിപ്പിക്കുന്ന, അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ച വിധിവിലക്കുകളെ പരിചയപ്പെടുത്തുന്ന ആ ശർഇയായ ഇൽമാണ് മുഖ്യമായും ഉദ്ദേശിക്കുന്നത്. വബയാനു മൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹും. എന്നാൽ പണ്ഡിതന്മാരുടെ സാദൃശ്യമുള്ള ചില വിഭാഗമുണ്ട്, ചില ആൾക്കാരുണ്ട്, എന്നാൽ പണ്ഡിതന്മാരിൽ പെട്ടവരല്ല അവർ. ഈ അസ്ല് ഷെയ്ഖ് പറയാൻ, വഖദ് ബയ്യന അല്ലാഹു ഹാദൽ അസ്ല ഫി അവ്വലി സൂറത്തിൽ ബഖറ, സൂറത്തിൽ ബഖറയിലെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിച്ച ഒരു അടിസ്ഥാന വിഷയമാണിത്. എന്താണ്? യാ ബനി ഇസ്രായീൽ ഇസ്കുറു നിഅമതി അല്ലതീ അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഉഫി ബിഅഹ്ദി. ഓ ഇസ്രായേലിലെ, ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കുകയും വഔഫു ബിഅഹ്ദി ഉഫി ബിഅഹ്ദികും, നിങ്ങൾ ഞാനുമായി നടത്തിയ ഉടമ്പടി നിങ്ങൾ പാലിക്കുക, കരാറ് പാലിക്കുക. എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ അവസാന കാലത്ത് വരും. ആ പ്രവാചകനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണം എന്ന് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഉഹിബിഅഹ്ദിക്കും, നിങ്ങളുമായി ഞാൻ നടത്തിയ കരാർ ഞാനും പാലിക്കും. എന്താണ്? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം. സൂറത്ത് ബഖറയിലെ ഒരു ആയത്താണ്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹം നിങ്ങൾ സ്മരിക്കുക. എന്താണ് ആ അനുഗ്രഹം? അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ തിരഞ്ഞെടുത്തത് ഏത് വിഭാഗക്കാരിൽ നിന്നാണ്? ഇസ്രായേലിൽ നിന്നാണ്. ഇന്ന് ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ബനു ഇസ്രായേൽ, ഇസ്രായേലിന്റെ ഉദ്ദേശം എന്താണ്? അതെ, ഇസ്രായേൽ ആരാണ്? യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളെ കുറിച്ചാണ് എന്ത് പറയാ? ബനു ഇസ്രായേൽ. പണ്ഡിതന്മാർ പറയുന്നു, ഇസ്രായേൽ ഹിബ്രോ പദമാണ്, ഹിബ്രോ ഭാഷയിൽ ഇസ്ര എന്ന് പറഞ്ഞാൽ അടിമ, ഈ എന്ന് പറഞ്ഞാൽ അള്ളാഹു, അള്ളാഹുവിന്റെ അടിമ അബ്ദുള്ള എന്ന് വാക്ക് പറയുക അറബിയിൽ, അതിന്റെ ഹിബ്രോ ഭാഷയിലുള്ള അർത്ഥമാണ് ഇസ്രായേൽ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹം എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരെ നിയോഗിച്ചു, പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു ഇസ്രായേലിൽ നിന്ന്, അതേപോലെ വേദഗ്രന്ഥങ്ങൾ അള്ളാഹു സുബ്ഹാനഹു ഇറക്കിക്കൊടുത്തു. അറിവിന്റെ വിജ്ഞാനത്തിന്റെ യഥാർത്ഥ സ്രോതസ്സുകളാണ് പ്രത്യേകിച്ച് ആർക്ക് നൽകിയത്? ഇസ്രായേലിലേക്ക് നൽകിയത്. എത്രയോ പ്രവാചകന്മാർ നിയമിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ കുറിച്ച്, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരെ കുറിച്ചുള്ള പറഞ്ഞത് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണെന്ന്. ഇനി നമുക്ക് പ്രവാചകന്മാർ വരാനില്ല, പ്രവാചകന്മാരില്ല. ഇബ്രാഹിം ഈസാ നബി അലൈഹിസ്സലാം മുഹമ്മദ് ശരിയായിട്ട് അവലംബിച്ചുകൊണ്ട് ഒരു റസൂലായിട്ടല്ല, ഒരു പുതിയ ശരിയായത് കൊണ്ടല്ല, മറിച്ച് പ്രവാചകനായിട്ട് നീതിമാനായ നേതൃത്വമായിട്ട് വിധികർത്താവായിട്ട് ഇറങ്ങും. എന്നാൽ ഇതിനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം പ്രവാചകന്മാരില്ല, പക്ഷേ മുഹദ്ദസീങ്ങളുണ്ട്. മുഹദ്ദസീങ്ങൾ എന്താണ്? അത് ഇൽഹാമ് നൽകപ്പെടുന്ന അള്ളാഹുവിന് ദിവ്യബോധം മനസ്സിൽ തോന്നുന്നതിനാണ് എന്തു പറയാം ഇൽഹാം എന്ന് പറയും. അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കളിൽ മുഹദ്ദസീങ്ങളിൽ പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞ വ്യക്തി ആരാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു, ഈ ഔലിയാക്കളെ വിഷയം ചർച്ച ചെയ്തപ്പോൾ, ഇൻഷാല്ലാ അത് നമ്മൾ ഇപ്പം ഈ വിഷയത്തിലല്ല പറയേണ്ടത്, എങ്കിലും ആ ഓർമ്മിച്ചപ്പോൾ പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ഇത്രയും നബി വസല്ലം പുകഴ്ത്തി പറഞ്ഞിട്ടും ഈ മുഹദ്ദിസാണെന്ന് വിശേഷിപ്പിച്ചിട്ടും ഖുർആന സുന്നത്തനുസരിച്ചാണ് ഉമർ റളിയല്ലാഹു അൻഹു ഏത് വിഷയവും വിധിക്കാറുള്ളത്. അഥവാ തനിക്ക് തോന്നിയ അഭിപ്രായം ഖുർആന സുന്നത്തിന്റെ വീക്ഷണത്തിൽ തെറ്റാണെങ്കിൽ അത് ഉപേക്ഷിക്കും. ഞാൻ മുഹദ്ദിസാണ്, അതുകൊണ്ട് എന്റെ വാക്കുകളൊക്കെ നിരുപാധികം നിങ്ങൾ അനുസരിക്കണം എന്നൊരിക്കലും അത് പറഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ശരിക്കും സൂഫികൾക്കുള്ള മറുപടിയാണ്. സൂഫികൾ പറഞ്ഞത് ഈ ഔലിയാക്കൾ മാസൂമികളാണെന്ന് അവർ പറയുകയില്ല, പക്ഷെ മഹ്ഫൂമികളാണെന്ന് പറഞ്ഞു. മഹ്ഫൂമികൾ നിർബന്ധമായി മാസൂമികളല്ല, ജാനീസാണ് മാസൂമികളാകാൻ. അപ്പൊ ചെറിയ വാക്കുകൾ വ്യത്യാസം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവർ ഷിയാക്കളിനെ കടമെടുത്തതാണ്. അമ്പിയാക്കള് മാസൂമികളാണ്, അതേപോലെ ഇമ്മത്തുകളും മാസൂമികളാണ്. സൂഫികൾ എന്ന് പറഞ്ഞു മഹ്ഫൂമികളാണ്, മഹ്ഫൂമികളാണ്. ശരി, അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ അറിവ്, അറിവിന്റെ സ്രോതസ്സ് പ്രവാചകന്മാര് വേദഗ്രന്ഥങ്ങൾ. ഇത്ര പ്രവാചകന്മാര്, എത്രയോ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട സമുദായം. അതുകൊണ്ട് വേറെ പറഞ്ഞു, അത് ലോകങ്ങൾക്ക് മീതെ നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിൽ ഏതിന് പ്രാധാന്യമാണ് നാം മനസ്സിലാക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകിയ ആ വഹിയാണ് ഇവിടെ ഇൽമായിട്ട് അള്ളാഹു പരിചയപ്പെടുന്നത്. അതാണ് ഇവിടുത്തെ പോയിന്റ്. അതായത് എന്താണ് ഇൽമിന്റെ ഉദ്ദേശം, ഇൽമിന്റെ അർത്ഥം എന്താണ്? പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന, എത്തിച്ചു തന്ന വിജ്ഞാനം, അതാണ് യഥാർത്ഥ വിജ്ഞാനം. അതേപോലെ സുന്നത്തിലും ഇൽമ് പഠിക്കാനും ശരിയായ ഇൽമിന് ധാരാളം മഹാത്മ്യങ്ങൾ ഉണ്ട്. മൻ യുരീദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. എന്താണ് ശൈഖ് പറയുന്നത്? അതാണ് ഇനി നോക്കേണ്ടത്. വയസീദുഹു വുദൂഹൻ. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്നറിയില്ല. ഇവിടുന്ന് ശൈഖ് പറഞ്ഞത് ഈ ആയത്തിന് ശേഷം ഇലാ ഖൗലിഹി ഖബ്ല ദിക്രി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുമ്പ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ സ്മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു പറഞ്ഞു, യാ ബനി ഇസ്രായീല ഉസ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. അത് വഇദി ബിതല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹു. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്മരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞത്. അതിന് മുമ്പ് എന്താണ്? അതിനു മുമ്പുള്ള ഒരു ആയത്തിന് മുമ്പാണ് ഇയാ ബനി ഇസ്രായീല ഉദ്കുറു നിഅമതി അല്ലതീ അൻഅംതു അലൈക്കും. അതായത് 40-ൽ എന്താണ് ഇസ്രായേൽ വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ നിഅമത്തെ നിങ്ങൾ സ്മരിക്കണം ഓർക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ധാരാളം ആയത്തുകൾക്ക് ശേഷമാണ് വീണ്ടും പറയുന്നതാണ് നിങ്ങൾ എന്റെ നിഅമത്തിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കണം വീണ്ടും പറയുകയാണ്. അപ്പൊ എന്താണ് ആ വലിയ അനുഗ്രഹം? എന്താണ് അള്ളാഹു സുബ്ഹാനഹു ഇത്രയും എടുത്തു പറയാനുള്ള കാരണം? എന്താണ് അവർക്ക് മറ്റുള്ള ഒരു വിഭാഗക്കാർക്കും കിട്ടാത്ത അനുഗ്രഹമാണ്? എത്രയോ പ്രവാചകം വരെ നന്നാക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ടും അധപതിച്ചു പോയ ഒരു വിഭാഗമാണ് ആര്? ഇസ്രായേൽ. അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങൾ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് പറയാണ് വയസീദുഹു വുദൂഹൻ, അതിനെ കൂടുതൽ വിശദീകരിക്കുന്നത് മാ സർറഹത്തി സുന്നത്തു ഫീ ഹാദാ ويزيده وضوحا ما صرحت به السنه في هذا من الكلام الكثير البين الواضح للعامي البليد. ليس സാധാരണ കാരണായ അറിവില്ലാത്ത ആൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാവുന്ന രൂപത്തിലാണ് വിശദീകരിച്ചത്. അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെ വിശദീകരിച്ചു. ثم صار هذا اغرب الاشياء. എന്നിട്ട് ഈ പറഞ്ഞ ഇൽമിന്റെ മഹത്വം ഏറ്റവും അപരിചിതമായ ഒരു കാര്യമായി മാറി. എന്താ മനസ്സിലായോ? അതായത് നമ്മളെപ്പോഴും പറയുന്ന ഒരു ചിഹ്നമാണ്, നമ്മൾ ഒരു മുദ്രാവാക്യമായി നമ്മൾ പറയുന്നൊരു കാര്യമാണ് പ്രമാണബന്ധിതമായി സംസാരിക്കണം, വിശദീകരിക്കണം. അതിപ്പോൾ പലർക്കും പറയുന്നത് അലർജിയാണ്. ഖുർആൻ സുന്നത്തനുസരിച്ച് പറയണം. ഇപ്പോൾ ഒരു വേളയിൽ എതിരാളികൾ പരിഹസിക്കുന്നൊരു കാര്യമാണ്, അവർക്ക് ഖുർആൻ സുന്നത്തും നോക്കിയാൽ മതി, ഞങ്ങൾക്ക് ഇമാമിങ്ങൾ മതി. അപ്പൊ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ് പ്രമാണങ്ങൾക്ക്, പ്രമാണങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ വിഷയമാണ് ഷെയ്ഖ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖ് പറയാണ് വസാറൽ ഇൽമു വൽ ഫിഖ്ഹു ഹുവൽ ബിദഅ വദ്ദലാലാത്. ഇൽമും ഫിഖ്ഹും എന്തായി മാറി? ബിദഅത്തുകളും വഴികേടായി മാറി. അതായത് പുത്തൻ ആചാരവും ദലാലത്തും. ഇപ്പം വഹാബികളെ സംബന്ധിച്ച്, അതായത് സലഫുകളെ കുറിച്ചാണ് വഹാബികൾ എന്ന് പറഞ്ഞത്, വഹാബികൾ ആരാണ്? പുത്തനാശയക്കാരാണ്. പുത്തനാശയത്തെ എതിർക്കുന്ന യഥാർത്ഥ സലഫികൾ ആരായി മാറി? പുത്തൻവാദികളായി മാറി. എന്നിട്ട് ഷെയ്ഖ് പറയാണ് വഖിയാറു മാ അൻദഹും ലബ്സുൽ ഹഖ് ബിൽ ബാത്തിൽ. ഇനിയിപ്പം ഈ യഥാർത്ഥ ഇൽമിന്റെ ആൾക്കാരാണെന്ന് വാദിക്കുന്ന വിഭാഗം ഉണ്ടല്ലോ, അവരുടെ അടുക്കലുള്ള ഏറ്റവും ഖൈറായ ഇൽമെന്താണ്? ഹഖും ബാത്തിലും കൂട്ടിക്കുറച്ചതാണ്. وصار العلم الذي فرضه الله تعالى على الخلق الله سبحانه وتعالى സൃഷ്ടികൾക്ക് നിർബന്ധമാക്കിയ ഇൽമ് ومدحه الله പുകഴ്ത്തി പറഞ്ഞ ആ ഇൽമ് لا يتفوه به الا زنديق او مجنون. ദീൻ വിരോധിയോ ഭ്രാന്തനായ ഒരു മനുഷ്യനാണ് ഈ ഖുർആൻ സുന്നത്ത് അനുസരിച്ചുള്ള ഇൽമ് സംസാരിച്ച് പ്രചരിപ്പിക്കുന്ന ആള്. അങ്ങനത്തെ ഒരു ഗതിയായി മാറി. അതായത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ആൾക്കുണ്ടില്ല, തലക്ക് സുഖമില്ല എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥയായി മാറി. വസാറമൻ അൻകറഹു വഅദാഹു വസന്നഫ ബിത്തഹ്ദീരി മിൻഹു. ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഇൽമ് പഠിക്കണം എന്ന ആ കാര്യത്തെ എതിർക്കുന്ന, യഥാർത്ഥ ഇൽമിനെ എതിർക്കുന്ന ആൾക്കാർ, അതിനെതിരെ പോരാടുന്ന, അതിനെതിരെ ഗ്രന്ഥരചന നടത്തുന്ന ആൾക്കാരെന്തായി മാറി? ഹുവൽ ഫഖീഹ് അൽ ആലിം. അയാളാ യഥാർത്ഥ ഫഖീഹും യഥാർത്ഥ ആലിം. ഇത് യഥാർത്ഥത്തിൽ മുഖല്ലിദുകളായ തസവ്വുഫിന്റെ അപകടത്തിൽപ്പെട്ട, തഖ്ലീദിന്റെ അപകടത്തിൽപ്പെട്ട വിഭാഗക്കാർക്കെതിരെയുള്ള ഒരു ഖണ്ഡനമാണ് ഇവിടെ ഷെയ്ഖ് ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? മൻ യുരീദില്ലാഹു ബിഹി ഖൈറൻ ഫഖീഹു ബിദ്ദീൻ. വല്ലവനും അള്ളാഹു നന്മ ഖൈറ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ ദീനിൽ അള്ളാഹു ഫിഖ് നൽകുന്നു. وانما انا قاسم والله يعطي ഞാൻ വിതരണം ചെയ്യുന്നവനാണ് വാങ്ങിക്കുന്നവനാണ് അല്ലാഹുവാണ് നൽകുന്നവൻ എന്നതിന്റെ അർത്ഥം. അതായത് എനിക്ക് നൽകപ്പെട്ട വഹ്യെ ഞാൻ വിതരണം ചെയ്യുന്നു, പ്രചരിപ്പിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ആ വഹ്യനുസരിച്ച് അത് ഉൾക്കൊള്ളാൻ അത് ഗ്രഹിക്കാനും ഗ്രാഹ്യശക്തി നൽകുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. പല ബിദഅത്തിന്റെ കക്ഷികളുടെയും വീക്ഷണ പ്രകാരം യഥാർത്ഥ ഇൽമ് എന്താണ്? ബിദഅത്തുകളാണ്, ഖുറാഫാത്തുകളാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അൽഹംദുലില്ലാ ഒരു ഉദാഹരണം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ സലഫി ദഅവത്ത് ശക്തമായി ഇത്രയും പ്രവർത്തിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എല്ലാവരും ഈ ഖുറാഫാത്തിന്റെയും കെട്ടുകഥകളുടെയും ഏടുകൾ പൊക്കി നടക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായാണ് വ്യാപകമായിട്ട്. എന്താണ് ആ ഏടുകളിലും ആ മൗലൂദുകളിലും മാലകളിലും ഉള്ളത്? കെട്ടുകഥകളാണ്, കെട്ടുകഥകൾ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ വഫാത്തിന് ശേഷം, മരണത്തിന് ശേഷം പിൽക്കാലത്ത് നിന്ന് ചില പണ്ഡിതന്മാർ, അത് സംഘടന ചെയ്ത് ചില പാണ്ഡിത്യമുള്ള ആൾക്കാർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഷെയ്ഖിന്റെ ജീവചരിത്രം ക്രോഡീകരിക്കുകയും ഇല്ലാത്ത കുറേ കഥകൾ കടത്തിവിട്ട് ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നിങ്ങൾക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ പലർക്കും പരിചയമുള്ള ഒരു പുസ്തകമാണ് ബഹ്ജത്തുൽ അസ്റാർ. ബഹ്ജത്തുൽ അസ്റാർ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ വിഷയത്തിൽ, ജീവചരിത്രത്തിൽ എഴുതപ്പെട്ട പ്രസിദ്ധമായ പുസ്തകമാണ്. ഇബ്നു ഹജർ അസ്ഖലാനി, ഇബ്നു റജബ് ബിൻ ഹംബലി, അങ്ങനെ നിരവധി പണ്ഡിതന്മാർ ആ പുസ്തകത്തിനെതിരായി ആക്ഷേപങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ദറുൽ കാമിനെ നോക്കൂ, ഇബ്നു റജബ് ബിൻ ഹംബലിയുടെ സൈദുൽ തബഖാത്തുൽ ഹാനബ നോക്കൂ, അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ, ഇമാം സഹബി അടക്കം എത്രയോ പണ്ഡിതന്മാർ, അതിൽ ധാരാളം കെട്ടുകഥകളും ഇല്ലാത്ത വാദങ്ങളുമാണ് ഉള്ളത് എന്ന് എതിർത്ത് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. എന്നാൽ ഈ കെട്ടുകഥകളും ഈ ഇല്ലാത്ത സംഭവങ്ങളും എന്തായി മാറി? നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന എന്മായി മാറി. ഞാനൊരിക്കൽ ചെറിയ കുട്ടിയായപ്പോൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു ഏട് കണ്ടു, ചെറിയ ഏട്. അപ്പോൾ ഞങ്ങൾ സൗത്ത് സ്കൂളിൽ പഠിച്ചതാണല്ലോ, അപ്പോൾ അറബിയൊക്കെ വായിക്കാൻ മനസ്സിലാവും, മലയാളം അത്ര തിരിഞ്ഞില്ലെങ്കിലും. അപ്പോൾ ഒരു പേജ് മറച്ചു നോക്കിയപ്പം നാരിയ സലാത്താണ്. അപ്പോൾ ആദ്യമായിട്ടാണ് അത് ആ നാരിയ സലാത്ത് ഞാൻ വായിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം എന്താ എഴുതിക്കുന്ന അറിയാം? റവാഹൻ ഖുർത്തുബി, ഖുർത്തുബി റിവാക്ട് ചെയ്തു. അന്ന് ഞാൻ ചെറുതാണെങ്കിൽ അന്ന് എനിക്ക് മനസ്സിലായി തട്ടിപ്പാണ്. കാരണം ഇമാം ഖുർത്തുബി ഒരു ഹദീസ് ഗ്രന്ഥം എഴുതിയിട്ടില്ല, ഇസ്നാദിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിച്ചിട്ടില്ല. ഖുർത്തുബി എവിടെ റിവാക്ട് ചെയ്തു? അപ്പോ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പച്ച കള്ളം എഴുതി ജനങ്ങൾക്കത് കൂലി കിട്ടുന്ന രൂപത്തിൽ അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് സുബ്ഹാനല്ല. അല്ല, ഇപ്പോഴും ആ അപകടങ്ങളിൽ പെട്ടു നിൽക്കുന്ന മുസ്ലിം വിഭാഗക്കാർ, മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. അതാണ് ഷെയ്ഖ് ഇവിടെ ശക്തമായ ഭാഷയിൽ പറയുന്നത്. ഇത് എതിർക്കുന്നവരെന്തായി? ഭ്രാന്തന്മാരായി മാറി. അപ്പൊ ഷെയ്ഖിനെ വിളിച്ചിട്ടുണ്ട്, ഭ്രാന്തനാണ്, ജന്തിയക്കാണ്, ദീൻ വിരോധിയാണ്. സാവി, സൂഫി വരിനായ ഹൽവത്തി പരീക്കത്തുകാരനായ സാവി, സംസ്ഥക്കാർ പറയും ഇമാം സാവി, അദ്ദേഹം തഫ്സീറിൽ പറഞ്ഞല്ലോ വഹാബികൾ എന്ന കൂട്ടരുണ്ടാവും, അവർ ഖവാരിജികളുടെ ഒരു ശാഖയാണെന്ന് തഫ്സീർ എഴുതിവിട്ടതാണ്. അപ്പോ ഹൽവത്തി പരീക്കത്തുകാരനായ, തരീക്കത്തിന്റെ ആ ചെളിക്കുണ്ടിൽ അകപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കൂ. കാരണം അവർക്ക് അവർക്കൊരിക്കലും സഹിക്കുകയില്ല. അവരുടെ ഈ വിദ്യാർത്ഥികളും ഈ അനാചാരങ്ങളും ഈ സൂഫിസം കെട്ടുകഥകളൊക്കെ വെളിച്ചത്തേക്ക് കൊണ്ടുവരികയാണല്ലോ, അതൊരിക്കലും സഹിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ആക്ഷേപം ഭയന്നുകൊണ്ട് ദേവത്ത് നിർത്തിവെച്ചാൽ അതിൻ്റെ അപകടം നമുക്കാണ്, നമ്മുടെ സമുദായത്തിനാണ് ഉണ്ടാകുക. അതിനൊരു ഉദാഹരണമാണ് സഹോദരന്മാർ. ഇതൊക്കെ ശരിക്കും പെട്ടെന്നുണ്ടായ ഖുറാഫാത്തുകളും അനാചാരങ്ങളുമല്ല, ഇത് ഘട്ടം ഘട്ടമായിട്ട് തുടങ്ങി പിന്നീട് അത് വ്യാപിച്ചു. തുടക്കം എന്താണ്, പണ്ട് സഹായിമാരൊക്കെ സൂചിപ്പിച്ച ചില തിന്മകൾ, അത് പിന്നീട് വിദ്യാർത്ഥികളായി മാറി, പിന്നീട് അത് ശിർക്കായി മാറി, കുഫ്റായി മാറി. നമുക്കറിയാമല്ലോ, എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ പ്രവേശിച്ചു, ചെറുപ്പക്കാരെ കണ്ട് ചെറുപ്പക്കാരെ വിമർശിച്ചു. തുടക്കമാണത് കൂട്ടു പ്രാർത്ഥന. നബിദാസൻ ഒരിക്കലും പഠിപ്പിക്കാത്ത, സഹായിമാർക്ക് പരിചയമില്ലാത്ത ഒരു കൂട്ടു പ്രാർത്ഥന. അതേപോലെ തന്നെ അതിനുശേഷം പല നിരവധി കഥകളിലും സംഭവങ്ങളിലും നമുക്ക് സലഫു സാലിഹീൻ നിലപാട് നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെയാണ് പിന്നീട് ഖബറുമായി അടുപ്പം സംഭവിക്കുന്നത്. നബിദാസന്റെ നിരവധി ഹദീസുകളിൽ താക്കീദ് നൽകിയ ഖബർ പൂജ പിൽക്കാൽ സംഭവിച്ചല്ലോ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വതനൻ യുഅബദ്, ഒരു പ്രാർത്ഥനയാണ്, അതിന് സൂചനയുണ്ട്. എന്താണ്, ഖബറുകൾ പൂജിക്കപ്പെടും. അതേപോലെ തന്നെ ലാ തജ്അൽ ഖബ്രി ഈദ, എന്റെ ഖബർ എപ്പോഴും സന്ദർശിക്കപ്പെടുന്ന, നിത്യമായി സന്ദർശന കേന്ദ്രമായി നീ തീർക്കരുത്. ഇതാണ് ഈദ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ടാവുവത എന്ന് പറയുന്ന അർത്ഥം ടാവുവത, ശീലിച്ചു, ജനങ്ങൾ ശീലിച്ച് എപ്പോഴും സന്ദർശിച്ചുകൊണ്ട് വരുന്ന ഒരു കേന്ദ്രമായി മാറരുത് റബ്ബേന്റെ ഖബർ. കാരണം എന്താണ്, അവിടെ ഖബർ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അനാചാരങ്ങൾ നടത്തപ്പെടുന്ന ഒരു കേന്ദ്രമായി മാറരുത്. ഇവിടെ നാം സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, യഥാർത്ഥത്തിൽ സഹാബിമാരുടെയും താബിഈങ്ങളുടെയും ഉത്തമ തലമുറകൾക്ക് ശേഷം പല വിദ്യാർത്ഥികളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചതാരാണ്? സൂഫികളാണ്. ഇപ്പോ ബഹജുദ്ദീൻ അസ്റാർ ഒരു ഉദാഹരണം പറഞ്ഞു അല്ലേ, അതിന്റെ മുല്ലിഫാരാണ്, മുസന്നിഫാരാണ്, അഷ്ഷത്തനൂഫി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അബൂ ഹാമിദ് ഗസ്സാലി, അദ്ദേഹം കർമ്മശാസ്ത്രത്തിലും ഉസൂൽ ഫിഖ്ഹിലൊക്കെ വലിയ പണ്ഡിതനാണ്. പക്ഷേ സൂഫിസത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് ധാരാളം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന പുസ്തകം പണ്ഡിതന്മാർ വിമർശിക്കാനുള്ള കാരണം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇമാം ഇബ്നു തൈമിയ പറയാണ്, വൽഇഹ്യാഉ ഫീഹി ഫവാഇദു കസീറ, ഇഹ്യാഇൽ എന്തുണ്ട്, ധാരാളം ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്. ശരിക്കും ഈ സൂഫി വിളക്ക് ചിന്താഗതികളും കെട്ടുകഥകളും വ്യാജ ഹദീസുകളും ഇല്ലെങ്കിൽ നല്ലൊരു പുസ്തകമായിരുന്നു. പക്ഷേ ഈ അപകടങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അത് വായിക്കാൻ പാടില്ല എന്ന് വരെ പറഞ്ഞു. ഷെയ്ഖ് പറയാണ്, ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, ലാക്കിൻ ഫീഹി മവാദ്ദു മദ്മൂമ, അതായത് ആക്ഷേപാർഹമായ പല സംഗതികളും അതിലുണ്ട്. ഫഇന്ന ഫീഹി മവാദ്ദ ഫാസിദ മിൻ കലാമിൽ ഫലാസിഫ, ഫൽസഫക്കാരുടെ, ഗ്രീക്ക് ഫൽസഫക്കാരുടെ, തത്വചിന്തകരുടെ നീചമായ ചില മവാദ്ദുകൾ അതിലുണ്ട്. തഅല്ലഖു ബിത്തൗഹീദി വന്നുബുവ്വത്തി വൽ മആദ്, അതായത് ഫൽസഫക്കാരുടെ ഫിലോസഫി പ്രകാരം പ്രവാചകത്വം വിശദീകരിക്കുക, അതേപോലെ ഖിയാമത്ത് നാൾ പരലോകം വിശദീകരിക്കുക, ഏകദൈവ വിശ്വാസം വിശദീകരിച്ചാൽ എന്തായി മാറും, ധാരാളം പിഴവുകൾ സംഭവിക്കും. അതേപോലെ തന്നെ ഫഇദ ദുക്കിറത് മആരിഫു സൂഫിയ, അതായത് ഇഹ്യാ ഉലുമുദ്ദീൻ എന്തൊക്കെ അപകടങ്ങൾ, തത്വചിന്തകരുടെ വിശ്വാസ പ്രകാരമുള്ള ധാരാളം വിശദീകരണങ്ങളുണ്ട്. അതേപോലെ തന്നെ സൂഫികളുടെ പിഴച്ച ചിന്താഗതികളും അതിലുണ്ട്. ഷെയ്ഖ് സലമുദ്ദീൻ പറയാണ്, സൂഫികളുടെ വിഷയങ്ങളൊക്കെ പറയപ്പെട്ട് കഴിഞ്ഞാൽ ഫഇദ ദുക്കിറത് മആരിഫു സൂഫിയ കാന ബിമൻസിലത്തി മൻ അഖദ അദുവൻ ലിൽമുസ്ലിമീൻ അൽബസഹു സിയാബൽ മുസ്ലിമീൻ, അതായത് മുസ്ലിമുകൾ ശത്രുവിനെ കൊണ്ടുവന്നിട്ട് അയാൾക്ക് മുസ്ലിമുകളുടെ വേഷം നൽകിയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊരു അവസ്ഥയാണ് ഇഹ്യാ ഉലുമുദ്ദീൻ ഉള്ളത്. വഖദ് അൻകറ അഇമ്മത്തുദ്ദീൻ അലാ അബി ഹാമിദിൻ ഹാദാ ഫീ കുതുബിഹി, അബൂ ഹാമിദിനെ ഈ നിലക്ക് പണ്ഡിതന്മാർ ധാരാളം എതിർത്തിട്ടുണ്ട് എന്ന്. വഖാലു, അവർ പറഞ്ഞു, പണ്ഡിതന്മാർ പറഞ്ഞു, അംറമഹു ശിഫാ യഅനി ശിഫാ ഇബ്നു സീന ഫിൽ ഫൽസഫ, എന്താണ് അബൂ ഹാമിദിനെ ഇങ്ങനെ പിന്നെ കേടാക്കാനുള്ള, അല്ലെങ്കിൽ ഇത്രയും വൈകഴിയിലാക്കാനുള്ള കാരണം എന്താണ്, മറമഹു ശിഫ, ഇബ്നു സീന എന്ന വലിയ വൈദ്യശാസ്ത്ര ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം വലിയ ഫിലോസഫിക്കാരനായിരുന്നു, ഫലസഫിന്റെ വലിയ ഇമാമായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ്, പലരും ഇബ്നു സീന എന്ന ഒരു മാതൃകാ പുരുഷനായി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യും. ഇതിനകത്ത് അദ്ദേഹം കടുത്ത ഷിയഈ ഇസ്മായിലി ആശയക്കാരനായിരുന്നു, ഖറാമത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ വൈദ്യശാസ്ത്രത്തിൽ അവഗാഹം നേടിയിട്ടുണ്ട് ഫലസഫയിലും. പക്ഷെ ഫലസഫ എന്താണ്, കുഫ്ർ നിറഞ്ഞ ഫലസഫയാണ്. പണ്ഡിതന്മാർ പലരും ഇബ്നു സീന കാഫിറാണെന്ന് വരെ വിധി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇബ്നു സീനയുടെ ഒരു പുസ്തകമാണ് എന്ത്, അഷിഫ. ആ ഷിഫ ആണ് ആര് കേടുവരുത്തിയത്, അബു ഹാമിദ് ഗസ്സാലി കേടുവരുത്തിയത്. മാത്രമല്ല ഇബ്നു സീന തുടരുന്നു, ഫീഹി അഹാദീസു വ ആസാറും ളഈഫ. മാത്രമല്ല ഇയാളുദ്ദീൻ ധാരാളം ദുർബലമായ ആസാറുകളും ഹദീസുകളും ഉണ്ട്, ബൽ മൗദൂഅ, അതല്ല കെട്ടുകഥകൾ, വ്യാജ ഹദീസുകൾ ഉണ്ട്. ഫീഹി അഷ്യാഉ മിൻ അഗാലീത് സൂഫിയ വ ദുർറഹാതിഹിം, സൂഫികളുടെ മോശത്തരങ്ങളും അവരുടെ അബദ്ധങ്ങളും ഒക്കെ അതിൽ നിറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇയാളുദ്ദീന്റെ അവസ്ഥ. ഇത് ഈ ഗ്രന്ഥമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വളരെ ആദരവോടെ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രമാണമാണ്. ഒരിക്കൽ എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സമസ്തക്കാരനായ ഒരു വ്യക്തി പറയാണ്, ഇഹ്യാഉലുമുദ്ദീനൊക്കെ വായിക്കണമെങ്കിൽ ഭയങ്കര തഖ്വ വേണം. വായിക്കുന്ന ആൾക്കിന് എന്ത് വേണം, ഭയങ്കര തഖ്വയും എല്ലാ നിരക്കും ഒരു പൂർണ്ണ കാമിലായ ഒരു മനുഷ്യനായിരിക്കണം, അയാൾ മാത്രമേ ഇഹ്യാഉലുമു തൊടാൻ പാടുള്ളൂ. പണ്ഡിതന്മാരെന്താ പറഞ്ഞത്, അപ്പൊ ഇത്രയും നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇഹ്യാഉലുമുദ്ദീന് വന്ന ഒരു വ്യാജ ഹദീസും അത് വ്യാജമാണെന്ന് അവർ സമ്മതിക്കില്ല. കാരണം അത് വഹിയ എന്ന രൂപത്തിലാണ് അവർ കാണുന്നത്, ഇത്രക്കും ബഹുമാനത്തോടെ കാണുന്ന ഈ ഗ്രന്ഥത്തിൽ വ്യാജമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കില്ല. പണ്ഡിതന്മാർ പറയുന്നു, ഈ അബൂ ഹാമിദ് ഗസ്സാലി അദ്ദേഹം പ്രായമെത്തിയതിന് ശേഷമാണ് സഹീഹുൽ ബുഖാരി സഹീഹ് മുസ്ലിം ഒക്കെ ശരിക്കും പഠിക്കാൻ തുടങ്ങിയത്, 50 വയസ്സിന് ശേഷം. അതിനു മുമ്പ് സാധാരണക്കാർ ഹദീസുകൾ വായിക്കുമല്ലോ. അങ്ങനെയുള്ള അറിവാണ് അബൂ ഹാമിദ് ഗസ്സാലി, അബുൽ മഅനിൽ ജുമൈനി, അതേപോലെ തന്നെ ബഹുദ്ദീൻ റാസി. ബഹുദ്ദീൻ റാസി കർമ്മശാസ്ത്രത്തിലും ഉസൂലിക്കലും അച്ചരിയ അഖീദയിൽ വലിയ പണ്ഡിതനാണ്. പക്ഷെ എന്താ കാര്യം, ഹദീഫിന്റെ വിഷയത്തിൽ സലഫു സാലിഹീങ്ങളുടെ മൻഹജിന്റെ വിഷയത്തിൽ വിജ്ഞാനം വളരെ കുറവായിരുന്നു. ആരാ പറഞ്ഞത്, ഇബ്നു തൈമിയ്യ പണ്ഡിതന്മാർ. ഇനി അബുൽ മഅലി ജുവൈനി ആരാണ്, ഇമാമുൽ ഹറമി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇമാമുൽ ഹറമി രണ്ട് ഹറമുകളും പഠിപ്പിച്ച പണ്ഡിതനായിരുന്നു. പക്ഷേ സലഫു സാലിഹീങ്ങളുടെ അഖീദയെ കുറിച്ചും അതേപോലെ തന്നെ ഹദീസുകളെ കുറിച്ചും അറിവ് കുറവായിരുന്നു. വലിയ പണ്ഡിതനാണ് കർമ്മശാസ്ത്രത്തിൽ, ഇൽമുൽ കലാമിൽ, ഇൽമുൽ കലാം തൗഹീദും ഫലസഫയും ഫിലോസഫിയും കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു തൗഹീദാണ്. അവർ അശരിയിൽ പഠിക്കുന്ന തൗഹീദാണ് ഇത്, ഇൽമുൽ കലാം. അബുൽ മഅലി ജുവൈനി എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ കുറിച്ച് ഷൈഖുൽ സമീനി പറയുന്നു, അമ്മൽ ജുവൈനി വമൻ സലക തരീഖതഹു ഫമാലു ഇലാ മദ്ഹബിൽ മുഅ്തസില. അബുൽ മഅലി ജുവൈനി, ഇമാമുൽ ഹറമൈൻ എന്ന് വിളിക്കപ്പെടുന്ന ആ പണ്ഡിതൻ, മുഅ്തസിലി അഖീദയിലേക്കാണ് അദ്ദേഹത്തിന് ചായ്വുള്ളത്. ഫഇന്ന അബുൽ മഅലി, എന്തുകൊണ്ടാണ് സൂക്ഷിക്കുന്നത്, എങ്ങനെയാണ് അശരി അഖീദക്കാർക്ക് മുഅ്തസിലി ചിന്താഗതികൾ കടന്നു വന്നത്? ഇപ്പോ നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മേലെ ഉയർന്നു നിൽക്കുന്നു, അള്ളാഹു ഉന്നതനാണ്. അള്ളാഹുവിന്റെ ഔന്നത്യം നാം സ്ഥിരപ്പെടുത്തുമ്പോൾ അതിനെ വളച്ചടിച്ചുകൊണ്ട് തഅ്വീൽ ചെയ്തുകൊണ്ട് അശരി പറയുന്നത് അത് ഉയർന്നതല്ല മറിച്ച് കീഴടക്കിയതാണ്. അർറഹ്മാനു അൽ അർശി ഇസ്തവ എന്ന് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ ഇസ്തവ എന്ന വാക്കിന് അല വർത്തഫ എന്നർത്ഥം കൊടുക്കുമ്പോൾ അശ്ശാരികൾ പറയുന്നത് ഇസ്തൗല. ആരെ പിമ്പറ്റിക്കൊണ്ട്? മുഅ്തസില വിളച്ച വിഭാഗക്കാരെ പിമ്പറ്റിക്കൊണ്ട്. എന്താ കാര്യം നോക്കൂ നിങ്ങൾ, അവരുടെ വലിയ അശ്ശാരികളുടെ വലിയ ഇമാമാണ് ആര്, പൂർവ്വപിതാവാണ് അബുൽ മഅലി ജുവൈനി, അബുൽ ഹസനക്ക് അശ്ശാരിക്ക് ശേഷം വന്ന ഒരു പണ്ഡിതൻ. ഫഇന്ന അബുൽ മഅലി കാന കസീർ അൽ മുതാലഅതി ലികുതുബി അബി ഹാഷിം. അബൂ ഹാഷിം എന്ന തക്ക മുഅ്തസിലി പണ്ഡിതന്റെ ഗ്രന്ഥങ്ങൾ ധാരാളം വായിച്ചിരുന്നു. നമുക്ക് നിങ്ങൾ ധാരാളം മുഅ്തസിലക്കാരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുക, മറുഭാഗത്ത് സലഫു സാലിഹീങ്ങളുടെ ആസാറുകളും ഹദീസുകളും ഒന്നും വായിക്കാതിരിക്കുക. അപ്പൊ എന്തായി മാറും, സ്വാഭാവികമാണ്, ഏത് മനുഷ്യനും വൈകേടിൽ അകപ്പെട്ടു പോകും. കലീലൽ മഅരിഫത്തി ബിൽ ആസാർ, ആസാറുകളെ കുറിച്ച്, ആസാർ എന്ന് പറഞ്ഞാൽ ഹദീസുകളും സഹാബിമാരുടെ ഉദ്ധരണികളും സലഫു സാലിഹീങ്ങളുടെ ജീവിത ചരിയും എല്ലാം ഉൾപ്പെട്ടു. അതിനെക്കുറിച്ച് കുറഞ്ഞ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർക്ക്? ഈ രണ്ട് വശങ്ങളും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ രണ്ട് വശങ്ങൾ, ഒരു ഭാഗത്ത് മുഅ്തസിലി ഗ്രന്ഥങ്ങൾ വായിക്കുക, മറുഭാഗത്ത് സലഫു സാലിഹീങ്ങളുടെ സുന്നത്തിനെ കുറിച്ചുള്ള അറിവ് ഇല്ലായ്മ, അല്ലെങ്കിൽ അത് വളരെ കുറവാണ്. ഈ രണ്ട് അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അഷ്അരി പണ്ഡിതന്മാർക്ക് യഥാർത്ഥത്തിൽ അഖീദയിൽ അവര് മുഅ്തസിലി ചിന്താഗതിക്കാരോട് അടുപ്പമുണ്ട്. എന്നാൽ കർമ്മങ്ങളിലും അതേപോലെ ഈ ഭക്തിയുടെ വിഷയത്തിലൊക്കെ വിളച്ച സൂഫിസവും അവർ സ്വീകരിക്കാനുള്ള കാരണം അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അഖീദയും പറ്റൂല, സുലൂക്കും പറ്റാത്ത രണ്ട് അപകടങ്ങളാണ്, വലിയ അപകടങ്ങളാണ്. അതിനൊക്കെ പോരാടിക്കൊണ്ടാണ് അൽഹംദുലില്ലാഹ് സലഫി ദഅവത്ത് നിലനിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദ് വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുവാനും ജനങ്ങൾക്ക് അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ പഠിപ്പിച്ചു കൊടുക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യി റസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇവിടെ നാലാമത്തെ അസ്ലാണ് നാം എടുത്തു കഴിഞ്ഞത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് നാം മനസ്സിലാക്കണം. അതായത് യഥാർത്ഥ ഇൽമ് ഏതാണ്, യഥാർത്ഥ പണ്ഡിതന്മാർ ആരാണ്, ഖുർആനും സുന്നത്തും അനുസരിച്ച് പഠിപ്പിക്കുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത പണ്ഡിതന്മാരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. ആ അറിവാണ് യഥാർത്ഥ ഇൽമ്. എന്നാൽ ഗ്രീക്കുകാരുടെ തത്വചിന്ത, അതേപോലെ മുഅ്തസിലക്കാരുടെ പിടച്ച വാദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പിൽക്കാലത്ത് കുറേ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്, അനാചാരങ്ങൾ വന്നിട്ടുണ്ട്, തെറ്റായ അപകടകരമായ ചിന്താഗതികൾ വന്നിട്ടുണ്ട്. അതൊരിക്കലും എൽമല്ല. അത് എൽമെന്ന് പറയുന്നവർ എക്കാലത്തും ഉണ്ടാകും. അതിനെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് ഷെയ്ഖ് ഈ അസ്ലി നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.